കുഞ്ഞിനെ വളർത്തുന്ന അമ്മ, ആ കുഞ്ഞിലൂടെ സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന ആ അന്തസത്ത, ഇന്നെന്ത്? ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം വൈദ്യശാസ്ത്രം ഇന്നലകളിൽ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്നലെ ആഗ്രഹിച്ചില്ല, ഇന്നലെ ആരോഗ്യത്തെ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യും.
പഴയത് കൂടുതൽ
ശക്തി ചോദിക്കാൻ കാരണം
അതൊക്കെ പുറകെ ചിന്തിക്കണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ചോദ്യം. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ക്ലാസ് പോകണം, ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ഞാൻ ക്ലാസ് കൊണ്ടുപോകണം. ഏത് അതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള ദുഃഖം ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന് ഇവരോരോരുത്തരും അതാ രംഗങ്ങളിൽ നിൽക്കുന്നവർ പറഞ്ഞു കഴിയുമ്പോൾ പഴയതും പറഞ്ഞു അവ പറഞ്ഞു പഴയതും പുതിയതുമായി എടുക്കുമ്പോൾ നാം പുരോഗതി എന്ന് പറഞ്ഞു പോകുന്ന ഈ പാത പുരോഗതിയല്ല, സ്ഥാപനയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കർമ്മത്തിന്റെ തുടർച്ച നാം നമ്മിൽ ആദ്യമായി ആവിർഭവിച്ചതാണെന്നും പൂർവകർമ്മത്തിന്റെ നിഷേധത്തിലാണ് അറിവിരിക്കുന്നതെന്നുമുള്ള നൈരന്തര്യത്തെ നിഷേധിച്ചതുകൊണ്ടാണ് എന്ന് ആചാര്യന്മാർ. ആ നൈരന്തര്യത്തിന് അവരിട്ട പേരാണ് ഗംഗ. നമ്മുടെ അജ്ഞാതത്തിൽ നിന്ന് വാസനാരൂപിയായി വന്ന് കർമ്മങ്ങളായി പൊട്ടിവിടർന്ന് അജ്ഞാതത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ജ്ഞാതമായിരിക്കുന്ന കാലത്തോളം മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ത്രിപഥഗാമിനിയായ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ഉൾക്കൊള്ളുന്ന കർമ്മത്തിന്റെ ഒഴുക്കായ ഗംഗ. ഒഴുക്ക് മുറിഞ്ഞാൽ പിന്നെ ഗംഗയല്ല, കാരണം ഇതൊരു തുടർച്ചയാണ്. ഇതെവിടുന്ന വരിക? മുമ്പ് പറഞ്ഞ നാഗേന്ദ്രഹാരനായ ശിവനിൽ നിന്ന്. ഗംഗ ശിവന്റെ ജടാജൂടത്തിൽ നിന്നാണ് വരുന്നത്. ജടാജൂടത്തിൽ മറഞ്ഞു എന്ന കഥ തന്നെ. അതുകൊണ്ടായിരിക്കണം വ്യാസൻ എഴുതിയപ്പോ ഗംഗാ തരംഗരമണീയ ജടാകലാപം, അതിനെ ഭാവനാത്മകമായി എഴുതിയതാവും. ജടയ്ക്കകത്ത് ഗംഗ ഒളിച്ചോ പിന്നെ ജടയുടെ കലാപം അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഗംഗയുടെ തരംഗത്തിന്റെ രൂപത്തിലാവുമല്ലോ. പിന്നെ ഭഗീരഥൻ പ്രാർത്ഥിച്ചൊക്കെ അപ്പുറത്തു നിന്ന്. അപ്പോ ആ കർമ്മം, അപ്പൊ അതുപോലെ സംസാരത്തിന്റെ സാരം കർമ്മം. ആ കർമ്മം കൊണ്ട്, ആ കർമ്മം അതുകൊണ്ട് അടുത്ത ജന്മത്തിലെ സുഖദുഃഖാദികൾ ഇങ്ങനെ അതിന്റെ പരമ്പര പോരുന്നത്. കർമ്മം ആ പരമ്പരയാ പോരുന്നത്. അപ്പൊ സുഖദുഃഖാദികളെല്ലാം പൂർവകർമ്മത്തെ ആശ്രയിച്ചിരിക്കും. പാപകർമ്മവും അതിന്റെ സാരം, അത് ഗംഗയല്ല. എന്തുകൊണ്ടെന്നാൽ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി വരുമ്പോഴാണ് ശിവനിൽ ആരംഭിച്ച ഗംഗ വരുന്നതുകൊണ്ട്, അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ട്. അപ്പോ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി, ഇത് പഠിക്കാൻ മാണ്ഡുക്യ ഉപനിഷത്തിലെ ഓംകാരത്തിന്റെ നിരന്തരമായ ജപം കൊണ്ട് ധ്യാനം കൊണ്ട് ചിത്തം സമാഹിതമാവും എന്ന് പതഞ്ജലിയും പറയുന്നുണ്ട്. തജ്ജപം തദർത്ഥ ഭാവനം, യോഗസൂത്രം തന്നെ പറയുന്നതാണ്. അപ്പൊ ഈശ്വര പ്രണിധാനാത് വ, അതുപോലെ ഗംഗാദർശനം ഗംഗയെ ഈ പുണ്യകർമ്മത്തിന്റെ പരമ്പരയായി കണ്ട് അതിനെ സ്മരിച്ചാൽ, ഇവിടെ അല്ലാതെ പോയി ഗംഗയുടെ തീരത്ത് നിന്ന് ഗംഗയെ കണ്ടുകൊണ്ട് സാധാരണ ഒരു നദി കണ്ടേച്ച് വരുന്ന പോലെ തന്നെ പോരാമെന്ന് മാത്രമേ ഉള്ളൂ. ഗംഗയെ ആ തലത്തിൽ കണ്ടാൽ അവിടെ ഗംഗയുടെ ആ ഒഴുക്കിൽ വരുന്ന നാദം പോലും പ്രണവമാണെന്ന് ഋഷിമാർ സങ്കല്പിക്കും. ശൃണ്വന്തി നാദം പ്രണവധ്വനീനാം, ഇത് ഗംഗാതീരത്ത് സദാ കേൾക്കാം എന്നാണ്. അതുകൊണ്ടാണ് ഗംഗാതീരത്തൊക്കെ അവർ ആശ്രമങ്ങളൊക്കെ പണിതത്. ഇപ്പൊ പ്രയോജനമൊന്നുമില്ല, ഇപ്പൊ അവിടെയൊക്കെ യാത്രികളും കച്ചവടവും. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായാൽ പതുക്കെ പതുക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യും, പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. ആ ജലത്തിൽ പ്രായശ്ചിത്തം ചെയ്താൽ ബ്രഹ്മഹത്യാദി പാപം പോകുന്നതാണ്. പ്രായശ്ചിത്തം യദിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദി പാപേ, ശങ്കരൻ തന്നെയാ പറയുന്നത്. ബ്രഹ്മഹത്യക്ക് അശ്വമേധത്തേക്കാൾ ഗംഗാധാരണം മതിയെന്ന്. കാരണം കലികാലത്തിൽ അശ്വാലംബം പറ്റില്ല. അശ്വാലംബം ഗവാലംബം സന്യാസം ചില പൈതൃകം ദേവരാജ സുഖോത്പത്തി കലി പഞ്ചവിവർജേത് എന്ന് സ്മൃതി പ്രമാണമുണ്ട്. അശ്വമേധം, ഗോമേധം, വേദാധ്യയനം, പരമ്പര വേദാധ്യയനത്തിന്റെ പരമ്പര ഭംഗം വന്നതുകൊണ്ട് സന്യാസം. വേദം പഠിക്കാതെ സന്യാസമില്ല. സന്യസിക്കാൻ വേദം പഠിക്കണ്ടെന്ന് എപ്പോൾ കണ്ടെത്തിയോ? അപ്പോ കലികാലം തുടങ്ങി. ഇപ്പൊ വേദാധ്യയനം ഇല്ലാത്ത ആളിനെ സന്യസിക്കാൻ പറ്റില്ല. ഇപ്പൊ വേദാധ്യയനം, മാംസശ്രാദ്ധം ഒന്നും കലികാലത്തിൽ പറ്റുന്നതല്ല. മാംസശ്രാദ്ധം, അതുപോലെ തന്നെ തന്റെ വംശം കൊണ്ടുപോകുന്നതിനുള്ള ദേവരപുത്രൻ, ധർമ്മപുത്രൻ ഒരുത്തൻ പോലും കലികാലത്ത് ജനിക്കുകയല്ലെന്നാണ്. കാരണം കലികാലത്തിൽ വിവാഹം കഴിയുമ്പോഴേ ആരും പുത്ര ഉൽപ്പത്തിക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പഠിപ്പ് അങ്ങനെയല്ല എന്നാണ് മനു എഴുതിയിരിക്കുന്നത്. മനു എഴുതിയിരിക്കുന്നത് ഏത് വിവാഹം കഴിക്കുന്നവനെയും അവന്റെ അച്ഛനമ്മമാരാണെങ്കിലും ആചാര്യന്മാരായാലും അല്ലെങ്കിൽ ഒരു സന്യാസിയാണെങ്കിൽ പോലും പറയും, there is an animal instinct, അത് തീരാൻ വിവാഹം കഴിക്കണം. അതോ വിവാഹം കഴിച്ചിട്ട് തീരുകയും വിവാഹം കഴിച്ച് തീരുകയുമില്ല. നിരാഗത അല്പനേരത്തേക്ക് വരും, അത്രേ ഉള്ളൂ. ശ്മശാനത്തിൽ പോയി ചിത കത്തുമ്പോ അല്പനേരത്തേക്ക് വരാകും വരും. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാല് അവിടെ കണ്ട മരിച്ചുപോയവനെ പറ്റിയുള്ള ഓർമ്മയൊക്കെ വിടും. ആശുപത്രി പോയി ഒരു സ്ത്രീ പ്രസവിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ വൈരാഗ്യം വരും, ഇനി ഇതൊന്നും വേണ്ടാന്ന് തോന്നും. പക്ഷെ അടുത്ത നിമിഷം അടുത്ത പരിപാടി തുടങ്ങും, അത്രേ ഉള്ളൂ ഇതല്ല. അപ്പൊ വിവാഹത്തിലും അങ്ങനെ തന്നെയാണ്. ദമ്പതിക്രിയ കഴിഞ്ഞ് ശരീരം ക്ഷീണിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും, അടുത്ത നിമിഷം വീണ്ടും പഴയപടിയൊക്കെ തന്നെയാവും. അപ്പൊ അതുകൊണ്ട് കലികാലം ദേവരപുത്രൻ ഉണ്ടാകുന്ന കാലമല്ല എന്ന് പണ്ടേ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ദേവരപുത്രൻ ഉണ്ടാകുന്നത് പുത്രന് വേണ്ടി വിവാഹം കഴിക്കുമ്പോഴാണ്. എനിക്കെന്റെ പരമ്പരയെ നിലനിർത്താൻ, എന്റെ അറിവിനെ കൈമാറിക്കൊടുക്കാൻ ഒരു ശിഷ്യനോ പുത്രനോ വേണം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോ ജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവേഭ്യോ രുദ്രലോകം സഗച്ഛതി. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, സ്വർഗപ്രദം രാജമനം, മോക്ഷതം ച അവഗാഹനം എന്ന് ഒക്കെ ആചാര്യന്മാരതുകൊണ്ട് എഴുതും. അപ്പൊ ഗംഗയുടെ മഹാത്മ്യം പറഞ്ഞപ്പോ ഇതെല്ലാം ഭൗതികമായി ഓർക്കണം. ഇത്രയും പറഞ്ഞൊക്കെ ഭൗതികം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോ ജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവി. ഗംഗേ ഗംഗേ എന്ന് 100 പ്രാവശ്യം വിളിച്ചാൽ സകലഭാവവും തീരുമെന്ന് ആചാര്യന്മാർ. അപ്പൊ അർത്ഥമൊക്കെ വളരെ കൂടിയതായിരിക്കണം. ഗംഗായാ ദർശനം പുണ്യം, ഗംഗ പോയി കണ്ടാൽ പുണ്യമാണെന്ന് മാക്സ് മുള്ളറും അങ്ങനെ വിശ്വസിക്കുന്നു. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, ഗംഗയിൽ തൊട്ടാലെ പാപം പോയിന. സ്വർഗപ്രദം രാജമനം ച, ആചമനം ചെയ്താല് സ്വർഗം കിട്ടി. മോക്ഷതം ച അവഗാഹനം, അവഗാഹനം ചെയ്താല് മോക്ഷമായി. അപ്പൊ ആ ഗംഗയെ കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. ചന്ദന ചർച്ചിതായ പൂർവ്വശ്ലോകത്തിൽ ഭസ്മാങ്കരാഗായ, ഇവിടെ ചന്ദന ചർച്ചിതായ ശിവനെ ചന്ദനം തൊട്ട്.
അവിടെ ഒരു ചെറിയ സംശയം, നേരത്തെ പറഞ്ഞു ഈ പുണ്യ കർമ്മങ്ങളുടെ ഒഴുക്കാണെന്ന് പറഞ്ഞല്ലോ, അത് പോസിറ്റീവ് ആണ്. പക്ഷേ
അതിനെ അറിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു? അതാണ് പാപകർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് വരും. പുണ്യത്തിന്റെ ക്ഷയം വരും, അല്ല പുണ്യത്തിന്റെ ക്ഷയം വരുമ്പോഴുള്ള അജ്ഞാനത്തിൽ. പുണ്യ കർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്നാണ് സാത്വിക അജ്ഞാനത്തിൽ, പാപകർമ്മങ്ങൾ താമസ അജ്ഞാനത്തിൽ. പുണ്യകർമ്മങ്ങൾ ഞാൻ സമഷ്ടിയാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു, പാപകർമ്മങ്ങൾ ഞാനാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു. അഹങ്കാര സമ്മിളിതമായ അജ്ഞാനത്തിൽ നിന്ന് പാപകർമ്മങ്ങൾ
ഉണ്ടാകും.
ഒരു ശക്തിയും ഒന്ന് തോന്നിപ്പിക്കുന്നതല്ല, അഹങ്കാരം കൊണ്ട് തോന്നുന്നത്. കാരണം ആ ശക്തി പറയുന്നുണ്ട് ഇങ്ങനെ തോന്നരുതെന്ന്, സമ്മതിക്കാതെയാ തോന്നുന്നത്. അടിക്കാൻ കൈവെക്കുന്ന സമയത്ത് തന്റെ അന്ധക്കരണം പറയുന്നുണ്ട് വേണ്ട ഇരിയട അവിടെ ഞാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അടിക്കൂ. അറിയാതെ ആരും ആരെയും അടിക്കില്ല, അറിയാതെ ആരും ആരെയും ചീത്ത വിളിക്കില്ല, അറിയാതെ ആരും തമാടിത്തരങ്ങൾ ഒന്നും കാണിക്കില്ല. അറിഞ്ഞും വേണ്ട എന്നുള്ള അകത്തുനിന്നുള്ള നിർദ്ദേശം 100% ഒഴിവാക്കി മാത്രമാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. സമ്മതമല്ല, ചെയ്യാൻ ഒരു കാരണമൊന്നും. അതാണ് ഈ കാരണം വേണം എല്ലാത്തിനും എന്നുള്ളത് നിങ്ങൾ സയൻസ് പഠിച്ചവൻ വന്നുപോയതാണ്. ഒരു കാരണവും ഇല്ലാതെയാണ് ഈ ലോകത്തെ ഒട്ടനേകം കാര്യങ്ങൾ സംഭവിക്കുന്നത്. സംഭവിച്ചതിനൊക്കെ കാരണം വേണമെന്ന്, സംഭവിക്കുന്നതിന് മുമ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ല നമ്മൾ അവഗ്രഹിക്കുന്നത്, സംഭവത്തിന്
ശേഷമാണ്.
കാമത്തിന് ക്രോധം വരും. അപ്പൊ ക്രോധത്തിന്റെ കാരണം കാമമാണ്, കാമത്തിന് കാരണം അജ്ഞാനമാണ്, അജ്ഞാനത്തിന് കാരണം വേറെ കാരണമില്ല. അജ്ഞാനം അജ്ഞാനത്തിൽ തന്നെ ഉൽപ്പന്നമാകുന്നതാണ്. അപ്പൊ അജ്ഞാനം നിമിത്തമാണ് ഈ കാമക്രോധാദികളൊക്കെ ഉണ്ടാകുന്നത്. അത് എപ്പോൾ ഒരുത്തൻ മനസ്സിലാക്കുന്നുവോ, കാരണം തേടാതിരിക്കുന്നുവോ, തന്നിൽ തന്നെയാണ് ഈ അജ്ഞാനമെന്ന് തിരിച്ചറിയുന്നുവോ, അവനെ തിരുത്താനും പറ്റും. മറ്റേ വഴി എന്ന് പറയുന്നത് തന്നിലുണ്ടായ അജ്ഞാനത്തെ വേറൊരുത്തനിൽ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷപ്പെടാനുള്ള മൂടുപടം മാത്രമാണ്. അതാ കാരണം തേടും, അല്ലെങ്കിൽ പിന്നെ ആകെ കാരണം അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല എന്നിട്ട് വേണം വീണ്ടും കുറെ കൂടെ ഭംഗിയായിട്ട് ഇത് ആവർത്തിക്കാം. ഏഹ് കാരണമൊന്നുമില്ല. അപ്പൊ അറിയാൻ കാരണം വെച്ചാൽ ഇതെന്റെ അജ്ഞാനമാണ്, ശുദ്ധ പോക്രിത്തരാണ് കാണിച്ചത്. ഇതിന് മേലാൽ കാണിച്ചാൽ നീ നീ നിന്നെ തന്നെ ഞാൻ അടിച്ചു തീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവും മര്യാദയാവും. അല്ലാതെ വല്ലവരും അടിച്ചാലൊന്നും ഇത് പോകില്ല. കാരണം അവനേക്കാൾ അടിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് ലോകത്ത് വിവരമുള്ളവരാരും മറ്റുള്ളവന്റെ ദോഷങ്ങളൊന്നും മാറ്റാൻ ഇറങ്ങിത്തിരിക്കില്ല. കാരണം ഇറങ്ങിത്തിരിച്ച് വെറുതെ തല്ലുകൊള്ളുന്ന എന്തിനാ? ആ ദോഷങ്ങൾ നിനക്ക് ഭൂഷണാണെന്ന് പറഞ്ഞുവിടും, നല്ലപോലെ അനുഗ്രഹിച്ചു വിടും. അതാണ് ആകെ ചെയ്യാവുന്ന ഒരു ഉപകാരം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആചാര്യനാണെങ്കിലും ആരായിരുന്നാലും ആകെ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. നിന്റെ വാസനയിൽ നിന്ന് വന്നതാണ്. ഒരു ദിവസം നീ ഇത് മനസ്സിലാക്കുന്ന കാലത്തെ നിനക്ക് തിരിയാൻ പറ്റും. നീ ചെയ്യരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് അവന് തോന്നും. അതുകൊണ്ട് അരുതെന്ന് ആരോടും പറയണ്ട. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയാം. തഥാസ്തു. അങ്ങനെയാണ് ഈ അന്ധകരണത്തിലിരിക്കുന്ന ഭഗവാനെ ചേഷ്ടിക്കുന്നത്. കൊടുക്കുക, രണ്ടെണ്ണം കൊണ്ടു കഴിയുമ്പോ, രണ്ടെണ്ണം കൊടുത്തു കഴിയുമ്പോ നീ തനിയെ നിലയോ. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളിലൂടെ നീ അനുസ്യൂതം സഞ്ചരിക്കുക, അതിൽ നമുക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉചിതമായ വഴി. അല്ലാതെ നിങ്ങളതിൽ വിഷമിക്കുന്നു ഖേദിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചെയ്യുന്നവന് കുറച്ചുകൂടെ താല്പര്യം വരും. കുറഞ്ഞ പക്ഷം നിങ്ങളെ ഖേദിപ്പിക്കാനെങ്കിലും ഇത് പ്രയോജനപ്പെട്ടല്ലോ, അങ്ങനെയൊരു ഗുണമുണ്ടല്ലോ എന്ന് തോന്നും. മറിച്ച് അതില്ലാന്ന് വരുമ്പോ സംഗതി മാറും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മങ്ങള് പുണ്യവും പാപവും ഒന്ന് സാത്വികാജ്ഞാനത്തിൽ നിന്ന്, ഒന്ന് താമസാജ്ഞാനത്തിൽ നിന്ന്. നമുക്കിനി വേണ്ടത് ചന്ദന ചർച്ചിതായ. ശിവന്റെ സങ്കല്പത്തിൽ ഇനി ചന്ദനം
സാധാരണയില്ല,
കണ്ടിട്ടില്ല പുരാണത്തിലുണ്ട്. അതായത് പുരാണത്തിലുണ്ട് ഭസ്മാങ്കരാഗായ എന്നാണ് മുൻ ശ്ലോകത്തിൽ കണ്ടത്. ഇവിടെ ചന്ദന ചർച്ചിതായ ശ്മശേനീഷ്വാക്രീഡ എന്ന് തുടങ്ങി ചിതാഭസ്മാലേപ വരെ പുഷ്പദന്തൻ ശിവമഹിമയിൽ പറയുന്നത്. അവിടെയെങ്കിലും ചന്ദനയില്ല. എന്നാൽ ചന്ദന ചർച്ചിതായ എന്ന് പാർവതി വിവാഹ സമയത്ത് ഹരിചന്ദന പുരട്ടി വരുന്ന ഒരു രംഗം പുരാണ പ്രസിദ്ധമായുണ്ട്. മേന നോക്കുന്നുണ്ട് ആ സമയത്ത്. ചന്ദനാഗുരു കസ്തൂരി ചാരു കുങ്കുമ ഭൂഷിതം എന്നാണ് അതിലെ പ്രയോഗം തന്നെ. ചന്ദനാഗുരു കസ്തൂരി ചാരു കുങ്കുമ ഭൂഷിതം. അപ്പൊ കുങ്കുമം ചന്ദനം എല്ലാം തേച്ചു വരുന്ന ശ്രീകണ്ഠം ചന്ദനം ദിവ്യം ഗന്ധാഢ്യം സുമനോഹരം വിലേപനം സുരശ്രേഷ്ഠാഗൃഹ്യതാം പരമേശ്വര എന്ന് പൂജാമന്ത്രത്തിലും വിധിയുണ്ട്. അപ്പൊ ശ്രീകണ്ഠമായ ചന്ദനം, ശ്രീലക്ഷ്മി, ലക്ഷ്മിഭാഗമായ ചന്ദനം, അതാണ് ഞാൻ ശിവൻ. അപ്പോ മന്ദാകിനി സലിലം ഗംഗാജലം, മന്ദാകിനി സലിലം ശിവൻ, ചന്ദന ചർച്ചിത ശിവൻ. അപ്പോ ഗംഗയെ ചൂടിയ ശിവൻ, ഗംഗ തന്നെ ആയിത്തീർന്ന ശിവൻ, ആ ശിവൻ
ലക്ഷ്മിചന്ദൻ എന്ന് പറയുമ്പോൾ ഹരിചന്ദ്രൻ തന്നെയായിരിക്കും.
അങ്ങനെ പറയാം. ചന്ദനം മൂന്ന്, അത് നമുക്ക് പഠിക്കാനുണ്ടാവും. മൂന്ന് ചന്ദനമാണ്. ഒന്ന്
ലക്ഷ്മിചന്ദനം,
അല്ല
ഒന്ന് ഹരിചന്ദനം.
ശരിക്കും ചന്ദനത്തെ കുറിച്ച് പറയുമ്പോ ആ തൊടാനുള്ള ചന്ദനം നമ്മൾ സാധാരണ പറയുന്നത് ശ്വേതചന്ദനം, രക്തചന്ദനം ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ആ നിറത്തിലുള്ള ചന്ദനം അല്ലാതെ ചന്ദനത്തിന്റെ സങ്കല്പമുണ്ട്. ആ സങ്കല്പം വളരെ പ്രകൃഷ്ടം, അത് വരുന്നുണ്ട്. വരുന്നുള്ളത് കൊണ്ട് നമുക്ക് സമയം കളയാതെ നോക്കാം. ഇത് വേറെ ഒരു സങ്കല്പമുണ്ട്, ഹാലാഹലം വിഷം കഴിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ കവിതകളുണ്ട് ശിവനെ ഇതായിട്ട് പറഞ്ഞ്. വിഷം കഴിച്ചതുകൊണ്ട് ചൂടാണല്ലോ വിഷം ശരീരത്തെത്തിയ, അതിനെ തണുപ്പിക്കാൻ ചന്ദനം ചർച്ചിച്ചതാണെന്നൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അയുക്തം സാമിനോ യുക്തം യുക്തം നീചസ്യ ഭൂഷണം അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കര ഭൂഷണം. അതിലൊരു അടിയുണ്ട്, പുരാണ പ്രസിദ്ധമാ. ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതിന്റെ പ്രമാണം. ജഠരാഗ്നിയിൽ ആനയ്ക്കും പട്ടിക്കും മനുഷ്യനും പചിച്ചു കഴിയുമ്പോൾ സ്വഭാവമാറ്റമുണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ അമൃത് കിട്ടിയിട്ടും പ്രയോജനമില്ല. രാഹു തല കളഞ്ഞത് അമൃത് കഴിച്ച, മനസ്സിലായില്ല. അപ്പൊ അമൃത് രക്ഷിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. രാഹുവിനെ വെച്ചോണ്ടെങ്കിലും അമൃത് രക്ഷിക്കുമായിരുന്നുവെങ്കിൽ രാഹുവിന് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ട് എന്ത് നിങ്ങൾ കഴിക്കുന്നു, എന്തറിയുന്നു എന്നതിലല്ല, അറിയുന്ന നിങ്ങൾ ആരാണെന്നുള്ളതിലാണ് അറിവിരിക്കുന്നത്, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ലോകത്തിലുള്ള അറിവൊക്കെ നേടാൻ ഓടിയതുകൊണ്ട് കാര്യമില്ല, ആ അറിവ് എങ്ങനെ നമ്മിൽ പചിക്കും എന്നുള്ളത് കൊണ്ടാണ് കാര്യം. രാഹുവിന് അമൃത കിട്ടിയ ഫലമോ തല പോയി കിട്ടി, ശിവന് ഹാലാഹലമാ കിട്ടിയ. അതാ ശ്ലോകത്തിന്റെ അർത്ഥം. അമൃതം രാഘവേ വിഷം ശങ്കര ഭൂഷണം. രാഹുവിന് മൃത്യുവാണ് അമൃതം, ശങ്കരന് ഭൂഷണമാണ് വിഷം. എന്റെ ആ ഇതിനാലോചിക്കണം, വെറുതെ ഇങ്ങനെ
ഇങ്ങനെ ശങ്കരന്റെ വിഷം കിട്ടിയിട്ടും ശങ്കരനമൃതനായി,
വിഷമമൃതമായി ശങ്കരൻ അമൃതനായി. നേരത്തെയുള്ള അമൃതനാണ്, അതുകൊണ്ടാണ് വിഷവും കൂടെ അമൃതമായത്. 14 രത്നങ്ങളിലൊന്ന് വിഷമാണ്. വിഷത്തിന് രത്നത്തിന്റെ പദവി കിട്ടിയത് ശിവന്റെ കണ്ഠത്തിൽ അണിഞ്ഞതുകൊണ്ടാണ്. അതുവരെ വിഷം രത്നമല്ല, വിഷമാണ്. പറഞ്ഞ മനസ്സിലായില്ല. ആരണിയുന്നു എന്നുള്ളതിലാണ് മഹത്വം. അണിയുന്നത് എന്ത് എന്നുള്ളതിൽ മഹത്വമില്ല. ഇത്രയും സബ്ജക്റ്റീവ് ആയിട്ട് ചിന്തിക്കണം. ഈ വിശ്വം ഓബ്ജക്റ്റീവ് അല്ല. ആ ഒരു തമാശയല്ല, അതിന്റെ ഗ്രിപ്പ് കിട്ടിയില്ല.
അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഹനുമാൻക്ക് രത്നം കിട്ടിയതുപോലെ മരങ്ങന്റെ കയ്യിൽ രത്നം കിട്ടി അതിന്റെ പ്രാധാന്യം ഇല്ലാണ്ടാവുമല്ലോ എന്ന് പറയുന്നത്. അപ്പൊ രത്നം കിട്ടേണ്ട
രത്നമല്ല ഇത്, വിഷമായിട്ടേ വിഷം രത്നമായി മാറി. അപ്പൊ അതിന്റെ ആ വ്യക്തിയുടെ പ്രാധാന്യം വൈശിഷ്ട്യം മറിച്ച് അപ്പുറത്ത് നല്ല അമൃതാണ് രാഹുവിന് കൊടുത്തത്. രാഹു കഴിച്ചത് വേഷം മാറി ചെന്ന് രാഹു കഴിച്ചു, പാവത്തിന്റെ തല മുറിയേണ്ടി വന്നു. ഏറ്റവും നല്ല വസ്തു എനിക്ക് കൈ കിട്ടിയതുകൊണ്ടായില്ല, ഞാൻ ആരാണെന്നുള്ളതിനെ ആശ്രയിച്ച കിട്ടിയ വസ്തുവിന്റെ മഹത്വം. ഏറ്റവും മോശമായ വസ്തു കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അമൃതമന്ധനത്തിലെ ആർക്കും വേണ്ടാത്ത വസ്തുവാണ് ശിവന് കിട്ടിയത്. ആർക്കും വേണ്ടാത്ത രണ്ട് കാര്യങ്ങളിലായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്, അമൃതും ലക്ഷ്മി. അതിന് മാത്രമേ വഴക്കുണ്ടായിരുന്നു. അത് ഒരു അസുരൻ കഴിച്ചപ്പോ അവന്റെ തല പോയെങ്കിൽ ബാക്കിയുള്ളവന്മാരുടെ ഗതി എന്താകുമായിരുന്നു. അപ്പൊ അമൃത് കഴിച്ചാലും രക്ഷയില്ല. ഇതിന്റെ തീർന്നിട്ട മഷേന്റെ ഇടയ ഭിക്ഷ ശരിയാവില്ല, ഇതിന്റെ ആ ഗ്രിപ്പ് പോവും. ആരും മാഷ് പറഞ്ഞ പോലെ ഒരു തമാശ പറയുകയാണെങ്കിൽ മറ്റേ ഇവരുടെ ചെരുപ്പ് അല്ല മറ്റേ റബ്കോ മാഷ്ട കാലിൽ റബ്കോ ഉണ്ടോന്നായി ഞാൻ നോക്കുന്നത്. പാലത്തിന് താഴെ വീഴുവെന്ന് ഇത് മതിയാവും, ഈ ഒരെണ്ണം മതിയാവും. അത് ഓർത്തിരിക്കണം. അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കരഭൂഷണം. ഇനി നമുക്ക് ഇതിന്റെ അധ്യാത്മപക്ഷത്തേക്ക് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ലൗകികപക്ഷം ഇടയ്ക്കിടയ്ക്ക് ആധ്യാത്മികപക്ഷം അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മന്ദാകിനി ജ്ഞാനഗംഗ ആകാശവത് വ്യാപകമായ ജ്ഞാനഗംഗ ആകാശസ്തത്ലിംഗാ ബ്രഹ്മവിഷയകമായ ജ്ഞാനം എന്ന് വ്യാഖ്യാനം. ബ്രഹ്മവിഷയകമായ ജ്ഞാനം ഗംഗ, അതിന് ഓർത്തിരിക്കാൻ എളുപ്പം. കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഡരേ വ്യാപിനി ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധ ഗയേയം നിജഗുരു ചരണാധ്യാന യോഗപ്രയാഗ വിശ്വേശോയം തുരീയ സകല ജനമന സാക്ഷി ഭൂതോന്തരാത്മ ദേഹേ സർവം മതീയേ വസതി ലഭിത തഥാ തീർത്ഥം അന്യത്കിമസ്തി എന്ന് ആചാര്യൻ തന്നെ എഴുതിയ ശ്ലോകമുണ്ട്. കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഡരേ വ്യാപിനി ജ്ഞാനഗംഗ, ആ ഗംഗയെ അവിടെ ജ്ഞാനഗംഗ മന്ദാകിനി, മന്ദം അഗതീതി മന്ദാകിനി മന്ദഗതി, മെല്ലെയാണ് ജ്ഞാനത്തിലേക്കുള്ള പോക്ക്. ഞാൻ ഓടിച്ചെന്ന് പോകില്ല സാരം, പ്രയത്നിക്കണം സാരം ജ്ഞാനത്തിൽ. ആസുക്തേ രാമൃതേ കാലം നയേ വേദാന്ത ചിന്തയ, എന്നാലേ ഇത് കിട്ടുള്ളൂ എന്ന് പ്രാചീനർ. ബഹൂനാം ജന്മനാമന്ദേ ജ്ഞാനവാൻ എന്ന് ഗീതാവചനവും. വിദ്യ കാലേന പച്യതേ എന്ന പഴയ പ്രമാണവും. അപ്പോ വളരെ മന്ദഗതിയിലാണ്. ഏതെങ്കിലും ഒരു കുതർക്കത്തിൽ നമ്മൾ പെട്ടാൽ, ഈ ഞാനൊക്കെ ഒരുമാതിരി കിട്ടി, അതിനിടയിൽ ആരെങ്കിലും വന്നൊരു തർക്കത്തിൽ പെട്ടുപോയാൽ അശ്രദ്ധയായി, പിന്നെ എന്നെ വ്യാഖ്യാനിച്ച് ചിലപ്പെടുത്താൻ ശ്രമിക്കും, ഉള്ള ഞാൻ അവിടെ നിൽക്കും, പിന്നെ പോവില്ല. അപ്പൊ വിഷയരാഗം ഉണ്ടാവും, അഹന്ത ഉണ്ടാവും. ആരോടെങ്കിലും തർക്കിക്കാൻ പോകുമ്പോഴും നമുക്ക് അഹന്ത ഉണ്ടാകും. തർക്കിക്കുമ്പോൾ മറ്റേയാൾ തെറ്റ് പറയുമ്പോൾ ഓർത്താൽ മതി, അയാളെ തെറ്റ് പറയുന്ന അയാളുടെ വാസനയാണ്. അതിന് മറുപടി പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്താനാവില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും വിടില്ല. നമ്മളൊരു ഉദാഹരണം കൊണ്ടുവരും, വേറൊരു ഉദാഹരണം കൊണ്ടുവരും, അയാൾ സാധിക്കുന്നത് സാധിക്കുകയും ചെയ്യും. കാരണം നമ്മളെ വിഷയത്തിലേക്ക് വലിച്ചിട്ടേച്ച് പോവുകയും ചെയ്യും. ആ നമ്മളിലുള്ള വാസന, നമ്മളിൽ ആ നമുക്ക് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരെണ്ണം ഈ ജ്ഞാനമുണ്ടാകുമ്പോഴും അഹന്തയായി അവിടെ നിൽക്കുന്നുണ്ടാവും. ശിഷ്യപ്രീതി കൊണ്ടെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വം കൊണ്ടെന്നോ കരുണ കൊണ്ടെന്നോ ഒക്കെ നമ്മളൊരു ഭംഗിയുള്ള വാക്കും ചിലപ്പോൾ അതിന് കൊണ്ടുവരും. എളുപ്പമുള്ള വഴി പൂർവാചാര്യന്മാർ പറഞ്ഞത് എഴുന്നേൽക്കുക, സാഷ്ടാംഗം പ്രണമിക്കുക, വിട്ടോളുക എന്നാണ്. നിന്നെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്ന ആ ചോദ്യത്തിന്റെ പിന്നിലിരിക്കുന്ന ശക്തിക്കായിക്കൊണ്ട് എന്റെ പൂർണ്ണ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു വിടാനാണ് ആചാര്യന്മാർ ഈ സമയത്ത് പറയുന്നത്. അതിന് പറ്റാതിരിക്കുന്ന ലേശം അഹന്ത കിടക്കുന്നവർക്ക് ആ അഹന്ത ഉണ്ടെങ്കിൽ ഇത് ശരിയാവുകയുമില്ല. അപ്പൊ അതുകൊണ്ട് വിഷയരാഗം ഉണ്ടാക്കും. മുമ്പോട്ട് പോയ ജ്ഞാനഗംഗ പുറകോട്ട് തിരിഞ്ഞു നിൽക്കും, തിരിഞ്ഞു നിൽക്കും. ആ ഗതി കുടിലഗതി. അതുകൊണ്ടാണ് ജ്ഞാനഗംഗ എന്ന് തന്നെ പേരിട്ടത്. ഒന്ന് കുടിലമാവും. ആ കുടിലഗതി ഇല്ലാതിരുന്ന ഈശ്വരാനുഗ്രഹാദേശ പുംസാം അദ്വൈതവാസന, ആ നൈരന്തര്യം പ്രവാഹത, അത് അംശുമാൻ ദിലീപൻ ഭഗീരഥൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ജന്മത്തിലേ ജ്ഞാനം കിട്ടുള്ളൂ. ബഹൂനാം ജന്മനാമന്തേ എന്ന് ഗീത, മോക്ഷത്തിന് ഏറ്റവും കുറഞ്ഞത് താമസം, രാജസം, സാത്വികം എന്ന ഗുണങ്ങളുടെ ഇതിലൂടെ ജനിച്ചുപോയാൽ താമസം കൊണ്ടായി വരുന്നത് അവിടുന്ന് പറ്റുള്ളൂ എന്ന്. സലില ശബ്ദാർത്ഥം അവിടെ ബ്രഹ്മം, സലിലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബൃഹദാരണ്യകം സലില ഏകോദ്രഷ്ട അദ്വൈത സലിലം, ആ സ്വച്ഛം ബ്രഹ്മം സ്വയം സത്. പവിത്രാണാം പവിത്രം യഹ മംഗളാനാം ച മംഗളം എന്നൊക്കെ പ്രമാണം. അപ്പം തമ ആസി തമസാ ഗൂഢം അഗ്രേ അപ്രകേതം എന്നൊക്കെ, സലിലം സർവമായുധം എന്നൊക്കെ അതിന്റെ പ്രമാണങ്ങൾ. ഋഗ്വേദം നാസദീയ സൂക്തത്തില് സലിലം സംഗതം എന്ന് സായണൻ. പണ്ട് തമസ് മാത്രമായിരുന്നു, തമസിൽ സദ്ബ്രഹ്മം ആച്ഛാദിതമായിരുന്നു, അപ്രകേതു അപ്രജ്ഞേയമായിരുന്നു എന്നിങ്ങനെ സലിലം തന്നെ സകല ജഗത്തും ആകുന്നതിന് കാരണമായി എന്ന് വേദം. അപ്പൊ സർവാഗമായി ഷദ് ഗൗവിൽ നിന്ന് സലില ശബ്ദം, ആ സലില ശബ്ദത്തില് സകല ജഗത്തും, ഇത്രയും വെച്ചിട്ട് ഗംഗയുടെ പ്രവാഹത്തെ ആധ്യാത്മികമായി കണ്ടാൽ രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ എന്ന് പ്രമാണീകരിച്ച് പഠിക്കാം. അപ്പൊ ജലത്തിന്റെ ഒരർത്ഥം ബ്രഹ്മം. ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് മന്ദാകിനി സലിലം സാക്ഷാൽ ആത്മജ്ഞാനം. മുമ്പ് കർമ്മപ്രവാഹത്തിന്റെ ദിശയിലൊന്ന് പഠിച്ചു, ഇപ്പൊ പഠിക്കുന്ന ആത്മജ്ഞാനത്തിന്റെ ദിശയിൽ പഠിച്ചു. കുറച്ചുകൂടെ ഉയർന്ന പഠനമായി. എത്ര തരത്തിൽ ഉയർന്നും പഠിക്കത്തക്ക വിധത്തിലാണ് ആചാര്യത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ് ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ഇനി ജലത്തിന്റെ വേറൊരർത്ഥമുണ്ട്, ജീവൻ. അപ ഏവ സസർജാതവും, ശുദ്ധവും മുക്തവുമായ ജീവനാണ് ജലം. ജീവനം ജലമാണ്. അത് നമുക്ക് മാഷ് പറഞ്ഞ പോലെ മറ്റത് തീർന്നുകൊണ്ട് ഭിക്ഷ കഴിച്ചിട്ടാകാം. ഒട്ടനെ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഇത് എങ്ങും എത്തിക്കാൻ പറ്റില്ല. ഒട്ടനെ